അവൻ എനിക്ക് വേണ്ടിയും താങ്കൾക്കു വേണ്ടിയുമാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നുവെങ്കിൽ, അതായത് താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇവിടുത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി പ്രകടമാകുന്നതത്രേ. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പ്രകടമാകുന്നില്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതത്രേ. നിങ്ങൾ അവനോടൊപ്പം ഉയരത്തിലായിട്ടില്ല.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
നാം ജീവിക്കുന്ന ഈ സമയത്ത് ഏറ്റവും വലിയ വിപത്ത് എന്താകുന്നു എന്നറിയാമോ? രോഗമറിയാതെ ചികിത്സിക്കുക സാധ്യമല്ലല്ലോ. ചിലർ പറയുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാകുന്നു എന്നാണ്. തൊഴിലുള്ളവരുടെ പക്ഷം ഇന്നത്തെ പ്രധാന പ്രശ്നം സമത്വമില്ലായ്മയാകുന്നു എന്നത്രേ. സമത്വത്തിനുവേണ്ടി മാത്രം നിലകൊള്ളുന്ന രാജ്യങ്ങളോട് ചോദിച്ചാൽ അവരുടെ മറുപടി ഇന്നത്തെ പ്രശ്നം ഈ രാഷ്ട്രീയമാകുന്നു എന്നത്രേ. രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഈ മതമാണ് സകല പ്രശ്നത്തിനും കാരണമെന്നത്രേ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതല്ലാതെ ആരും യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യണം എന്നാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംഗതികൾ ആകെ വഷളാകുന്നു. നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭൌതികവാദം തന്നെയാണ്. താൽക്കാലികമായതിനുവേണ്ടിയുള്ള കിടവത്സരം, യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാനുള്ള വൈമുഖ്യം, എന്റെ കണ്ണിന് ഇമ്പകരമായി തോന്നുന്നതെല്ലാം കൈയടക്കി ആനന്ദിക്കുക, അത് പണമായാലും സുഖമായാലും പ്രശസ്തിയാണെങ്കിലും അധികാരമാണെങ്കിലും എന്റെ കൈക്കീഴിൽ കൊണ്ടുവരിക, അതിനായി എന്തും ത്യാഗം ചെയ്യുക, ഈ കാണുന്നതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം എന്ന ചിന്ത. ഫലമോ, ഈ തത്രപ്പാടിൽ ഒരിക്കലും തൃപ്തിപ്പെടാതെ ഒരായുസ് കളഞ്ഞു കുളിക്കുന്നു. എന്നാൽ എന്താണ് യഥാർത്ഥമായുള്ളത്? ഇന്ന് അതുതന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. നിഷ്പക്ഷമായി അത് നമുക്കൊന്ന് ചിന്തിക്കാം. കൊലോസി ലേഖനത്തിന്റെ ഉപദേശപരമായ ഭാഗമാണ് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ പൌലോസ് അപ്പോസ്തോലൻ വിവരിച്ചിരുന്നത്. മൂന്നും നാലും അധ്യായങ്ങളിൽ പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ഔന്നിത്യത്തെക്കുറിച്ച് നാം കണ്ടു. ക്രിസ്തുവിനെ അവിടെ നായിരിക്കുന്ന വിധം തൃത്വത്തിലൊരുവനായി നാം കണ്ടു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അവൻ സൃഷ്ടിക്കു മുമ്പേ ഉള്ളവനാണ്, കാരണം അവൻ സൃഷ്ടാവാകുന്നു എന്നുള്ളതാണ്. വീണ്ടെടുപ്പിനും മുമ്പേ ഉള്ളവൻ അവനാണ്, കാരണം അവൻ വീണ്ടെടുപ്പുകാരനാണ്. സഭയ്ക്കും അവൻ മുമ്പനാണ്, കാരണം അവനാണ് സഭയ്ക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അവൻ നമ്മുടെ ജീവിതങ്ങളിൽ മുമ്പനായിരിക്കേണ്ടതാണെന്ന് തുടർന്നുള്ള ഭാഗത്ത് പൌലോസ് അപ്പോസ്തലൻ പറയുന്നു. സമർപ്പണം എന്ന് ഇക്കാലത്ത് നാം അധികം പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് മുൻഗണന നൽകുന്നതത്രേ യഥാർത്ഥമായ സമർപ്പണം. അതല്ലാതെ സമർപ്പണമില്ല. താങ്കൾ സമർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെന്ന് പറയുകയും അതേസമയം മറ്റുള്ളവർ ജീവിക്കുന്നതുപോലെ താങ്കളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കുന്നതിനും സാധ്യമല്ല. ഇന്ന് അനേകരും അപ്രകാരമാണ്. ക്രിസ്തു താങ്കളുടെ ജീവിതത്തിൽ മുമ്പനായിരിക്കുന്നു എങ്കിൽ താങ്കൾ ക്രിസ്തുവിന്റെ ജീവിതമായിരിക്കും ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത്. ഉപദേശപരമായ ഭാഗത്ത് പൌലോസ് അപ്പോസ്തലൻ നേരത്തെ തന്നെ അക്കാര്യം പറഞ്ഞിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കൊലോസി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. അവനിൽ നിങ്ങൾ പൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾ യാത്ര പുറപ്പെടുവാൻ തയ്യാറായിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ച് പൌലോസ് അപ്പോസ്തോലൻ ചർച്ച ചെയ്തു. വശീകരണ വാക്കുകൾ, തത്വജ്ഞാനം, നിയമവാദം, രഹസ്യാരാധന, സന്യാസ ജീവിതം മുതലായവയ്ക്കെതിരെ പൌലോസ് മുന്നറിയിപ്പ് നൽകി. ഇവയെല്ലാം മനുഷ്യരെ ക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിന്നും അകറ്റുന്നവയാണ്. ക്രിസ്തുവിന്റെ ജീവിതം നയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. എനിക്കും താങ്കൾക്കും വേണ്ടതൊക്കെയും നമുക്ക് ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിന്റെ പൂർണതയായ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിൽ കൂടി പകരുന്നതിനെക്കുറിച്ച് ഈ ഭാഗത്ത് പൌലോസ് ചൂണ്ടിക്കാണിക്കുന്നു. മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇവിടെയും എങ്കിൽ എന്ന വാക്ക് വ്യവസ്ഥയുടെ അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. ഇവിടെ ഇപ്രകാരമാണ് വായിക്കേണ്ടത്, നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. കൊലോസിയിലെ വിശ്വാസികളുടെ ജീവിതം അവരുടെ രക്ഷയെ പ്രകടമാക്കുന്നതായിരുന്നു. അതായിരുന്നു അതിന്റെ തെളിവ്. അത് ആത്മാവിന്റെ ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതത്രേ. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇവ അവരിലുണ്ടായിരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ചും ഞങ്ങൾ കേട്ടിട്ട്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവർക്ക് ക്രിസ്തുയേശുവിൽ ഉറച്ച വിശ്വാസവും വിശ്വാസികൾ തമ്മിൽ സ്നേഹവും ഉണ്ടായിരുന്നു. തമ്മിൽ സ്നേഹമുണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ സംഗതിയത്രേ. കൊലോസിയിലെ വിശ്വാസികൾക്ക് വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യാശയും ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തമെന്ന് നാം വായിക്കുന്നു. ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വരും എന്നുള്ള പ്രത്യാശയാണത്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നീ മൂന്ന് കാര്യങ്ങളാണ് കൊലോസിയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ തെളിവായി പ്രകടമായിരുന്നത്. അതിനാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്നതിനേക്കാൾ ഉത്തമമായ തർജ്ജിമ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ എന്നതാണ്. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ക്രിസ്തു ഇന്ന് എവിടെയാണ്? അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നാം ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അന്വേഷിക്കുക എന്നത് ശ്രദ്ധേയമായൊരു വാക്കാണ്. ഒരു അടിയന്തര ഘട്ടത്തെയും ആഗ്രഹത്തെയും താൽപര്യത്തെയും ആവേശത്തെയും ഈ വാക്കിൽ നാം കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ഒരു പ്രത്യേക താൽപര്യവും തീഷ്ണതയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സ്വർണ മെഡൽ നേടുവാനുള്ള താൽപര്യം കായിക താരങ്ങളിൽ നാം കാണുന്നു. എന്നാൽ അപ്രകാരമുള്ള താൽപര്യം വിശ്വാസികളിൽ കാണുന്നില്ല. ക്രിസ്തുവിനെ അത്രമാത്രം താൽപര്യത്തോടെയാണ് നാം അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത്. ക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങളാണവ. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് പുതുജീവൻ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. യാതൊരുത്തരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവമാക്കരുത്. ദൈവവചനം ഘോഷിക്കുക എന്നതും മാത്രമാണ് പ്രസംഗകർ ചെയ്യുന്നത്. അതിൽ കൂടെ മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണുവാനും അവനോട് അടുത്തു ചെല്ലുവാനും ഇടയാകണം. വേദപുസ്തകം ജീവിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് ഞാനത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയ സുഹൃത്തെ, ദൈവവചനമാകുന്ന ബൈബിൾ താങ്കൾ വായിക്കുമ്പോൾ യഥാർത്ഥ ജീവനുള്ള ക്രിസ്തുവിനെയാണ് താങ്കൾ അതിൽ കാണുന്നത്. അവനാണ് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. നാം ഉയരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നാം ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടതാണ്. അതാണ് ഈ തിരുവചന പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5-ോ 10-ോ വർഷം കൊണ്ട് തിരുവചനം ശരിയായി പഠിക്കുവാൻ കഴിയുകയില്ല. തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലും പൌലോസ് പറഞ്ഞത് അവന്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് എന്നത്രേ. ശരിയായ തിരുവചന പഠനം ഒരു വ്യക്തിയെ ജീവിക്കുന്ന ക്രിസ്തുവിങ്കിലേക്ക് നടത്തും. ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കത്തുകളിൽ നിന്ന് അത് ദിനംതോറും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിനെന്ന്. 2-ാം വാക്യം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഫിലിപ്പി ലേഖനത്തിൽ പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളീൻ എന്നാണ്. ജീവിതം അനവധി ചെറിയ പ്രശ്നങ്ങളെക്കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ഏറ്റവും വലിയ നമ്മുടെ ആവശ്യം ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക എന്നാണ്. മറ്റ് സകലത്തിനും മുമ്പേ ഇതത്രേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട താൽപര്യം. ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. മൂന്നാം വാക്യം: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ചു എങ്കിൽ എപ്പോഴാണ് നിങ്ങൾ മരിച്ചത്? പൗലോസപ്പോസ്തലൻ ഗലാത്തി ലേഖനം 2:20 പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കാൽവറി ക്രൂസിൽ മരിച്ചപ്പോൾ താങ്കളും മരിച്ചു. അവിടുന്ന് എന്റെയും താങ്കളുടെയും സ്ഥാനമാണ് ഏറ്റെടുത്തത്. ക്രിസ്തു മരിച്ചപ്പോൾ അവനിൽ നാമും മരിച്ചു. നമ്മുടെ ജീവൻ അവനിൽ ആയിത്തീർന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനത്താൽ എന്നെ പഴയ ആദാമിൽ നിന്ന് എടുത്തു മാറ്റി ക്രിസ്തുവിലാക്കി വച്ചിരിക്കുന്നു. താങ്കൾ ഇപ്പോൾ ക്രിസ്തുവിലാണ്. ഇപ്പോൾ ക്രിസ്തുവിലായിരിക്കെ കൊണ്ട് താങ്കൾ തന്റെ ജീവിതം നയിക്കുകയും അവിടുത്തെ പൂർണ്ണത താങ്കളുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. 4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. താങ്കളിൽ ജീവനുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ ജീവനാണ്. നിത്യജീവനെ താങ്കൾക്ക് കാണിച്ചു തരിക എന്നതാണ് തന്റെ ഉദ്ദേശമെന്ന് യോഹന്നാൻ തന്റെ 1 ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന് എങ്ങനെ നിത്യജീവനെ നമുക്ക് കാണിച്ചു തരുവാൻ കഴിയും? അവൻ ക്രിസ്തുവിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ക്രിസ്തു നിത്യജീവനാണ്. ഇനി ഒരിക്കൽ തനിക്കുള്ളവർ അവനോടൊപ്പം തേജസ്സിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്ന് നാം വായിക്കുന്നു. വിശ്വാസികളുടെ ജീവിതം വിശുദ്ധമാണ്. വാസ്തവത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ 2 അത് വെളിപ്പെടും. 1, നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി. 2, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായി നമുക്കുള്ള കൂട്ടായ്മ, ബന്ധങ്ങൾ. വിശ്വാസികൾ പലപ്പോഴും ഈ വിശുദ്ധി എന്ന കാര്യത്തിൽ ഭയമുള്ളവരാണെന്ന് തോന്നുന്നു. വിശുദ്ധിയെക്കുറിച്ച് നമുക്കുള്ളത്രയും ഭയം, പാപത്തെക്കുറിച്ചുണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരു മഹാനായ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. വാസ്തവമാണ്. എന്തുകൊണ്ടോ വിശുദ്ധി എന്ന പദം നാം ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അതാണ് പൗലോസപ്പോസ്തോലന്റെ ഇവിടുത്തെ വിഷയം, വ്യക്തിപരമായ വിശുദ്ധി. ക്രിസ്തു ഒരു കൊച്ചു ശിശുവായി ബേത്ലഹേമിൽ ജനിച്ചു. എന്നാൽ അവൻ ഇപ്പോഴും ആ ഗോശാലയിലല്ല ഇരിക്കുന്നത്. അവനിപ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്താണുള്ളത്. അവൻ നമുക്കുവേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു എന്നോർക്കണം. ഒരു കൊച്ചു തൊട്ടിലിലോ ഗോശാലയിലോ അല്ല സ്വർഗത്തിന്റെ ആ മഹോന്നതികളിൽ, സ്വർഗത്തിന്റെ സിംഹാസനത്തിലാണ് അവനിരിക്കുന്നത്. അവൻ എനിക്കുവേണ്ടിയും താങ്കൾക്കുവേണ്ടിയുമാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നുവെങ്കിൽ, അതായത് താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇവിടുത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി പ്രകടമാകുന്നതത്രേ. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പ്രകടമാകുന്നില്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതത്രേ. നിങ്ങൾ അവനോടൊപ്പം ഉയരത്തിലായിട്ടില്ല. 5 നാം വായിക്കുന്നു: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. മരിപ്പിപ്പീൻ, കൊല്ലുക, നിർജീവമാക്കുക, ശക്തിരഹിതമാക്കുക, അഥവാ മരണത്തിന് ഏൽപ്പിക്കുക എന്ന അർത്ഥമാണ് ഇവിടെ നാം കാണുന്നത്. ദുർനടപ്പെന്നാൽ ലൈംഗികമായ അധാർമികത്വമാണ്. ഇതാണോ താങ്കളുടെ പാപം? നമ്മുടെ ശാരീരിക അവയവങ്ങളെ മരണത്തിന് ഏൽപ്പിക്കേണ്ടതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണ് നിങ്ങൾ കിടർച്ച വരുത്തുന്നുണ്ടോ? അത്യാഗ്രഹത്തോടെ, ജഡമോഹത്തോടെ നിങ്ങൾ നോക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കണ്ണുകളെ മരണത്തിന്റെ സ്ഥാനത്ത് വെക്കുക, നിർജീവമാക്കുക. എന്നിട്ട് ആ കണ്ണുകൾ ക്രിസ്തുവിന്റെ കണ്ണുകൾ പോലെ ഉപയോഗിച്ചുകൊണ്ട് ആ സാഹചര്യത്തിലായിരിക്കുക. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, വലിയ വ്യതിയാനം സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പറയുന്നു ദുർനടപ്പ്, അശുദ്ധി. ഇതിൽ നമ്മുടെ വിചാരങ്ങൾ, വാക്കുകൾ, നോട്ടങ്ങൾ, നമ്മുടെ നടപ്പ്, നാം പറയുന്ന തമാശകൾ, ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്ന അതിരാഗം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത മോഹങ്ങൾ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെടാതെ ഇരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്നു ദുർമോഹം, തെറ്റായ ആഗ്രഹങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവയെയും നാം മരിപ്പിക്കേണ്ടതാണ്. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, നമുക്ക് കൂടുതൽ കൂടുതൽ വേണം എന്നുള്ള താൽപര്യമാണിത്. എല്ലാം അത് ചിലരുടെ ദൈവമായിത്തീരുന്നു. എല്ലാം കൂടുതൽ കൂടുതൽ വേണമെന്ന ചിന്ത. പണമാണോ ഇന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുന്നത്? ജീവിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള താൽപര്യങ്ങളെക്കാൾ അധികം പണത്തോടുള്ള താൽപര്യമാണോ നിങ്ങൾക്കുള്ളത്? ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ വ്രണപ്പെടുത്തുന്നവയായിരിക്കാം. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അവയെ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തെക്കാൾ അധികമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചാൽ അത് നമ്മുടെ വിഗ്രഹമായിത്തീരും. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് യോഹനന അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട്. അനേകം ആളുകൾ ദിവ്യാഗ്രഹത്തിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഭൌതികമായ വസ്തുവകകൾ വർദ്ധിപ്പിക്കുവാനുള്ള അത്യാഗ്രഹമാണ് അവർക്കെപ്പോഴുമുള്ളത്. ഇന്ന് നമ്മുടെ അധികം പ്രശ്നങ്ങൾക്കും കാരണം ദ്രവ്യാഗ്രഹമാണ്. 1 തിമോത്തിയോസ് 6:10 പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. പണമല്ല പ്രശ്നമായിരിക്കുന്നത്, അത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയോ, അനേകം ആളുകൾ പണത്തിന്റെ അത്യാഗ്രഹം മൂലം അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അവർ ഒരു ബിംബത്തെ ആരാധിക്കുന്നതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തുവിനായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. നിങ്ങൾ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും. 6 വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്ന്. മുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതും ലോകക്കാർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിമിത്തം എന്നാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. മനുഷ്യർ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ ക്രിസ്തുവിനെക്കുറിച്ച് അവർ കേട്ടിട്ടില്ലാത്തതുകൊണ്ടോ അല്ല നഷ്ടപ്പെട്ടു പോകുന്നത്. ഓർക്കണം, അവർ അവരുടെ ഹൃദയങ്ങളിൽ പാപികളായിരിക്കുന്നതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവർ പാപികളാകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. പാപം ചെയ്യുന്നതുകൊണ്ടല്ല മനുഷ്യർ പാപികളായിത്തീരുന്നത്, നേരെ മറിച്ച് അവർ പാപികളായതിനാലാണ് പാപം ചെയ്യുന്നത്. 7 വാക്യത്തിൽ, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നുപോന്നു. ഇന്ന് കർത്താവിനെ അറിയുന്ന നമ്മിൽ പലരും ഈ പാപങ്ങൾ നമ്മുടെ പഴയ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. എന്നാൽ ഇന്ന് അവ നാം പ്രവർത്തിക്കുന്നില്ല. നാം ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നുണ്ടോ, അതോ നാമും ലോകക്കാർ ചെയ്യുന്നതുപോലെ അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ ജീവിക്കുന്നത്? എങ്കിൽ ദൈവന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കുവാൻ കഴിയും? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരും ക്രിസ്തുവിൽ ആയിരിക്കുന്നവരുമെങ്കിൽ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമയം പാഴാക്കുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. 8 വാക്യം, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. ഒരു വസ്ത്രം നാം ഉരിഞ്ഞുകളയുന്നതുപോലെ ഉരിഞ്ഞുകളയേണ്ടതായ പരിചയങ്ങളാണിവ. പലർക്കും വസ്ത്രധാരണത്തിൽ പ്രത്യേകമായ പരിചയങ്ങളാണുള്ളതല്ലേ? പ്രത്യേക അവസരങ്ങളിൽ പ്രത്യേകമായ വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു. നിങ്ങൾ ഉപയോഗരഹിതമായ കീറിയ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയുന്നതുപോലെ ഈ പഴയ പരിചയങ്ങളെ നീക്കിക്കളയണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവയെ നിങ്ങൾ അലക്കുവാൻ കൊടുക്കുന്നില്ല, അവയെ എല്ലാം നിങ്ങൾ വിട്ടുകളയേണ്ടതാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം കോപമാണ്. കോപത്തിന് നീതീകരിക്കത്തക്കതായ ചില അവസരങ്ങളുണ്ട്. പരീശന്മാരുടെ ഹൃദയകാഠിന്യം നിമിത്തം യേശുക്രിസ്തു കോപം നിറഞ്ഞവനായി തീർന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അത് പാപമയമായ കോപമല്ല, സ്വാർത്ഥപരമായ കോപമല്ല. എന്നാൽ തെറ്റായ കാര്യത്തിൽ നാം കോപമുള്ളവരായി തീരും എന്നതാണ് പ്രശ്നം. ക്ഷമിക്കുന്നതിനുള്ള ആത്മാവില്ലാത്തവരായി തീരുമ്പോൾ കോപം ക്രോധമായി മാറുന്നു. പിന്നെ പറയുന്നു ഈർഷ്യ. വളരെ കാലമായി വെച്ചു പുലർത്തുന്ന കോപമാണ് ഈർഷ്യയായി തീരുന്നത്. പ്രതികാര നടപടി കൈക്കൊള്ളുവാൻ പ്രേരിപ്പിക്കുന്നതായ കോപമാണിത്. ഒരു ദൈവപൈതൽ ഉപയോഗശൂന്യവും കീറിപ്പറിഞ്ഞതുമായ വസ്ത്രം നീക്കിക്കളയുന്നതുപോലെ ഈർഷ്യ നീക്കിക്കളയേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അങ്ങനെയുള്ള വർത്തനാരീതി ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കില്ല. പിന്നെ പറയുന്നു വായിൽ നിന്ന് വരുന്ന ദൂഷണം. രണ്ടു വിധത്തിലുള്ള ദൂഷണമുണ്ടാകാം. ദൈവത്തിനെതിരായ ആ ദൂഷണവും മനുഷ്യർക്കെതിരായ ദൂഷണവുമാണ് അവ. ഒന്നാമത്തെ രീതിയിലുള്ള ദൂഷണം ദൈവനാമത്തിന് അപമാനം വരുത്തുന്നതാണ്. ദൈവത്തിന്റെ നാമം വെറുതെ എടുക്കുന്നത് മാത്രമല്ല, അത് ദൈവത്തെ വെറുക്കുകയും അവനെ തെറ്റായ രീതിയിൽ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. തന്റെ 3 വയസ്സ് പ്രായമുണ്ടായിരുന്ന കുട്ടി മരിക്കാനിടയായതിനാൽ ദൈവത്തെ വെറുത്ത ഒരു സ്ത്രീയെപ്പറ്റി കേട്ടിട്ടുണ്ട്. അവസാനം അവൾ ഒരു പുസ്തകത്തിൽ കൂടി ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു. താൻ ഒരു പള്ളിയിലെ അംഗം മാത്രമായിരുന്നു എന്നും വീണ്ടും ജനനം പ്രാപിച്ചവൾ അല്ലായിരുന്നു എന്നും അപ്പോൾ അവൾക്ക് മനസ്സിലായി. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതുമൂലം ദൈവത്തെ വെറുക്കുന്നത് ദൂഷണമാണ്. മറ്റൊരു വിശ്വാസിയെക്കുറിച്ച് നാം തെറ്റായ കാര്യങ്ങൾ, തെറ്റായ പ്രസ്താവന ചെയ്യുമ്പോൾ താങ്കൾക്ക് ആ വിശ്വാസിയെക്കുറിച്ചും ദൂഷണം പറയുവാൻ കഴിയും. ഇത് നാം ഓർത്തിരിക്കണം. ദൈവ പൈതലിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ദൂഷണം പറയുന്ന കുറ്റമാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നു, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം, തെറ്റായ സംസാരത്തെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അതിൽ ചീത്തയായുള്ളതും മോശവുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ചിലർ കൂട്ടം കൂട്ടമായി ഒന്നിച്ചു ചേർന്ന് ചീത്ത വാക്കുകൾ പറഞ്ഞ് രസിക്കാറുണ്ട്. ചില വിശ്വാസികൾ പോലും ആണയിടുന്നതായി കേൾക്കുന്നുണ്ട്. ദൈവ പൈതലിന് അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യം ഓർപ്പിക്കട്ടെ. ഇവയൊക്കെയും ഉരിഞ്ഞുകളയേണ്ടതായ കാര്യങ്ങളാണ്. 9 വാക്യം, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു. പൗലോസ് ഇവിടെ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പൗലോസ് ഇവിടെ വിശ്വാസികൾക്കാണ് എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതത്രേ. ഒരു വിശ്വാസി കള്ളം പറയുവാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകുമോ? കള്ളം പറയുമോ? നിശ്ചയമായും കള്ളം പറയുവാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണതയിലേക്ക് വളരുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, പഴയ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും നിങ്ങൾക്ക് കഴിയുകയില്ല എന്നോർക്കണം. കള്ളം പറയുന്നതാണ് ഒരു കൊച്ചുകുട്ടി ആദ്യമായി ചെയ്യുന്ന പാപം എന്നത്രേ എന്റെ വിശ്വാസം. മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ കുടികൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് കള്ളം പറയുക എന്നുള്ളത്. അനേകം വിശ്വാസികൾ ഇപ്പോഴും അതിൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 10 വാക്യത്തിൽ നാം കാണുന്നു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ പഴയ മനുഷ്യനാകുന്ന പഴയ വസ്ത്രം ഉരിഞ്ഞുകളയുമ്പോൾ പുതിയ മനുഷ്യനാകുന്ന പുതിയ വസ്ത്രം ധരിക്കുന്നു. ഉരിഞ്ഞുകളയുക മാത്രം പോരാ, നാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പുതുമനുഷ്യനിൽ ജീവിതം നയിക്കേണ്ടതാണ്. നമ്മെ വളരെ കാലം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ സ്വഭാവം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. അങ്ങനെ നാം പല പരിചയങ്ങൾക്കും വിധേയരായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രം എന്ന വാക്ക് ഇവിടെ അർത്ഥവത്തായിരിക്കുന്നത്. അത് ഒരു പരിചയമാണ്. നാം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില പരിചയവും രീതിയും അനുസരിച്ചാണ് ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നതിന് വിധേയമാക്കപ്പെട്ട ഒരു ശരീരഘടനയും തമ്മിലുണ്ട്. എന്റെ കൈ കത്തിജ്വലിക്കുന്ന ഒരു സ്റ്റൌവിന്മേൽ വെച്ചാൽ എന്റെ ഞരമ്പുകളിൽ കൂടി തലച്ചോറിലേക്ക് ഒരു വാർത്ത പ്രവഹിക്കും. ആ വാർത്ത സ്വീകരിച്ചിട്ട് കൈയിലെ ഞരമ്പിലേക്ക് ദൂതയച്ചുകൊണ്ട് നിന്റെ വിരൽ സ്റ്റൌവിൽ നിന്നെടുക്കുക, നിനക്ക് പൊള്ളൽ ഏൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എന്റെ കൈ സ്റ്റൌവിൽ നിന്നും വലിച്ചെടുക്കുന്നു. എന്നാൽ ഇതൊക്കെയും എനിക്ക് വിവരിക്കുവാൻ കഴിയുന്നതിലും വേഗത്തിൽ നടക്കുന്ന കാര്യമാകുന്നു എന്നോർക്കണം. പെട്ടെന്ന് നടക്കുന്ന കാര്യമാകുന്നു ഇത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് വളരെ വേഗം സംഭവിക്കുന്ന ഒരു പ്രതികരണം ആകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പരിചയങ്ങളും രൂപം കൊള്ളുന്നത്. നമുക്ക് പഴയ പരിചയങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് പുതിയ പരിചയങ്ങളെ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്നത് മനഃശാസ്ത്രപരമായും വാസ്തവമായുമുള്ള സംഗതിയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളതിനാൽ ഇത് പ്രത്യേകമായും സത്യമത്രേ. നാം പുതിയ മനുഷ്യനെ ധരിക്കേണ്ടതാണ്. എന്നിട്ട് 11 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവനയില്ലേ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന നാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതുപോലെ പുതുക്കം പ്രാപിച്ച അവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.
കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഉന്നതൻ ശ്രീ യേശു മാത്രം, എന്നും വന്നീതൻ സ്തുതിക്കു പാത്രം, എണ്ണമറ്റ മനോഗോത്രം പിന്നിൽ ചേർന്നു പാടും സ്തോത്രം. ഉന്നതൻ ശ്രീ യേശു മാത്രം, എന്നും വന്നീതൻ സ്തുതിക്കു പാത്രം, എണ്ണമറ്റ മനോഗോത്രം പിന്നിൽ ചേർന്നു പാടും സ്തോത്രം.
ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ജീവൻ തന്ന സ്നേഹിതനായി, സർവശ്രേഷ്ഠനാം പുരോഹിതനായി, ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനായി. ജീവൻ തന്ന സ്നേഹിതനായി, സർവശ്രേഷ്ഠനാം പുരോഹിതനായി, ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനായി.
രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ ക്ഷണവും പാടി സ്തുതിക്കാം. നിത്യജീവ ജലപാനം യേശു ക്രിസ്തുനാഥൻ തന്നദാനം, ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം. നിത്യജീവജലപാനം യേശു ക്രിസ്തുനാഥൻ തന്നദാനം, ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം.
രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരാം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യ രക്ഷകനേശുവിനേ രക്ഷണവും പ